luna ya. أليس هذه أيام مختارة؟ قل إنما علمها عند ربي لا يجليها لوقتها إلا هو ثقلت في السماوات والأرض لا تأتيكم إلا بغتة يسألونك كأنك حفي عنها قل إنما علمها عند الله ولكن أكثر الناس لا يعلمون صدق الله العلي العظيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد يسألونك يسألونك നബിയെ അവർ താങ്കളോട് ചോദിക്കുന്നു അനിസാഅത്തി അന്ത്യസമയത്തെ സമയം സാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഒരു മണിക്കൂർ അല്ല അജീബ് സാഅ ഞാൻ ഒരു മണിക്ക് മണിക്കൂർ കൊണ്ട് വരാം എന്ന് പറയും അതേസമയം വാച്ചിന് അതും സാഅത്ത് എന്ന് പറയും അതേസമയം അസാഅത്ത് എന്ന് വരുമ്പോൾ ഖിയാമത്ത് നാള് അന്ത്യദിനം എന്നുള്ളതിനാണ് യസ് അരൂനക്ക അനിസാഅത്തി അന്ത്യസമയത്തെപ്പറ്റി അവർ താങ്കളോട് ചോദിക്കുന്നു അയ്യാന മുർസാഹ അയ്യാന എപ്പോഴാണ് മുർസാഹ 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 എന്ന് പറഞ്ഞാൽ അത് സ്ഥാപിക്കരുന്നുള്ളത് സ്ഥാപിക്കുക അല്ലെങ്കിൽ നങ്കൂരമിടുക എന്ന് പറയും നങ്കൂരം ഇടുക ഒരു കപ്പലിനെ ഉറപ്പിച്ച് നിർത്തുകയല്ല ആണല്ലോ അത് ഉണ്ടാകുക നിലനിർത്തുക ഇപ്പം അന്ത്യസമയം എന്നാണ് നിലനിൽക്കുക ഖിയാമത്ത് നാള് നിലനിൽക്കുന്നത് എന്നാണ് എന്ന് അവർ താങ്കളോട് ചോദിക്കുന്നു അപ്പം അവർക്ക് വിശ്വാസമില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിൻ്റെ പിന്നെ തൗഹീദ് മറ്റൊന്ന് പരലോകം ഈ രണ്ട് കാര്യങ്ങളാണ് അവർ വളരെ സംശയത്തിലും അവർക്ക് എതിർപ്പുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു അപ്പൊ ഇത് താമസ പിന്നെ തമാശയാക്കിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലാതെ ഇത് ഇന്ന സമയം അറിഞ്ഞ് ആണെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല അത് കുറെ പല സ്ഥലത്തും ഖുർആൻ അത് പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് എപ്പോഴാണ് അത് ഉണ്ടാവുക എന്ന് പറയുക യൗമഹുമരന്നാരി യുഫ്തനു നരകത്തിൽ അവരെ ഇട്ട് പഴുപ്പിക്കുന്ന ദിവസമാണ് അതായത് ആ ചോദ്യം പരിഹാസത്തിലുള്ള ആ ചോദ്യത്തിന് പരിഹാസത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് അള്ളയും നൽകുന്നത് മറ്റൊരു സ്വകാര്യത്തിൽ അത് ചോദിച്ചതിൻ്റെ ഉത്തരം എന്താണ് യൗമഹും അലന്നാരി യുഫ്തനു തീയിൽ ഇരുമ്പിട്ട് പഴുപ്പിക്കും പോലെ അവരെ നരകത്തിലിട്ട് പഴുപ്പിക്കുന്ന ആ ദിവസമാണ് എന്ത് അന്ത്യസമയം അപ്പൊ ഇവിടെ ആ ഇതാണ് മുർസാഹ ഈ മുർസാഹ എന്നുള്ള വാക്ക് വേറെ എവിടെയാ വന്നിരിക്കുന്നത് ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ ഏതിലാണത് നൂഹ് നബിയുടെ കപ്പൽ ആ കപ്പലില് അത് മജ്ര എന്ന് പറയുമ്പോൾ ജറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകുക എന്നുള്ള ആ കപ്പൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാം പിന്നെ അത് മുർസാഹ അത് അവിടെ നങ്കൂരമിട്ട് ഉറപ്പിക്കുക അല്ലെങ്കിൽ ആ ജൂതി പർവ്വതത്തിന്റെ മേലെ വസ്തവത്ത് അലൽ ജൂതി ജൂതി പർവ്വതത്തിന്റെ മേലെ അത് ഉറച്ചവിടെ നിന്നു കുൽ നബിയെ തങ്ങൾ പറയുക ഇന്നമാ ഇൽമുഹ ഇന്നമാ തീർച്ചയായും മാത്രമാകുന്നു അപ്പൊ ഇന്നമാ എന്ന് പറയുമ്പം അതിന്റെ അർത്ഥം എന്താണ് തീർച്ചയായും മാത്രമാണ് അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാട്ടെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഇന്നമല്ല അമാലു ബിന്നിയാത്ത് അവിടെ മാ ഇല്ലല്ലോ പിന്നെ ഇന്നമാ അന ബശറും മിസ്ലുക്കും പിന്നെ ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്ര പിന്നെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇന്നമല്ലാമാർ ബിന്നിയാത്ത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഇന്നമാ അംവാലുക്കും വൗലാദുക്കും ഫിത്ന. അപ്പൊ അവിടെ ഒക്കെ ഇന്നമാന്നുള്ള ഇതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായും മാത്രമാണെന്ന് പറയുമ്പോ വേറൊരു അവസ്ഥയില്ല എന്നുള്ളതാണ്. ഇന്നമാ ഇൽമുഹ, തീർച്ചയായും അതിന്റെ അറിവ് മാത്രമാണ്. ഇൻദർബി, എന്റെ റബ്ബിന്റെ അടുക്കൽ. ലാ യുജല്ലിഹ, ലാ യുജല്ലിഹ, ജല്ല എന്ന് പറഞ്ഞു വെളിവാക്കുകയില്ല, പ്രത്യക്ഷപ്പെടുകയില്ല. ഫലമ്മ തജല്ല അലൽ ജബൽ വഖറ മൂസ ഫല ദക്ക. പിന്നെ ആ ഇതില്ലേ മൂസ നബി അലൈഹി സ്വലാം കള്ളാനെ കാണണോന്ന് പറഞ്ഞപ്പം ആ ഇത് ഫലമ്മ തജല്ല എന്നാണ് അവിടെ പറഞ്ഞത്, അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്നുള്ളത്. അപ്പം ലാ യുജല്ലിഹ, അത് വെളിവാകുകയില്ല, വെളിപ്പെടുത്തുകയില്ല. ലി വഖ്തിഹ, അതിന്റെ സമയത്ത്. ഇല്ല ഹുവ, അവനല്ലാതെ, അവനല്ലാതെ, അവന ഇന്നല്ലാഹു ഇൻദഹു ഇൽമു സാഅ, ഇന്നല്ലാഹു ഇൻദഹു ഇൽമു സാഅ, അല്ലാഹുവിന്റെ അടുക്കലാണ് എന്ത് അന്ത്യദിനത്തിന്റെ അറിവ് ഉള്ളത്. മൽ മസ്ഊലു ആലിം ആലമു മിനസ്സായിൽ, മൽ മസ്ഊലു ബിഹ ആലമു മിനസ്സായിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. മൻ മൽ മസ്ഊലു അൻഹ ബി ആലമി മിനസ്സായിൽ, മൽ മസ്ഊലു അൻഹ ബി ആലമി മിനസ്സായിൽ എന്താ ഇതിന്റെ അർത്ഥം? മൽ മസ്ഊലു, ചോദിക്കപ്പെട്ടവൻ അല്ല. അൻഹ, അതിനെ സംബന്ധിച്ച്. ബി ആലം, അറിയുന്നവൻ. മിനസ്സായിൽ, ചോദിച്ചവനേക്കാൾ കൂടുതൽ അറിയുന്നവനല്ല ചോദിക്കപ്പെട്ടവൻ. ഇതേതാണ് ഇതിന്റെ സന്ദർഭം? ഹദീസ് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഇതിനെ പറ്റി, അന്ത്യദിനത്തെ പറ്റി ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉത്തരാണത്. അപ്പം യസ്അലു ഇല്ലാ ഹുവ, അവനല്ലാതെ അതിന്റെ സമയം വെളിപ്പെടുകയും. സക്കുലത്ത്, സക്കുലത്ത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കനം തൂങ്ങുക, ഭാരം തൂങ്ങുക. സക്കുലത്ത് എവിടെയാണ്? വേറൊരു സ്ഥലത്ത് ഖുർആന്റെ അത് വന്നിരിക്കുന്നത്. ഫമാമൻ സക്കുലത്ത് മവാസീനു ഫഹുവ ഫീ ഈശത്തിൻ റാദിയ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഖഫത്ത് മവാസീനു. ഇപ്പൊ നമ്മുടെ പ്രയോഗ പ്രായോഗിക ഇതിൽ ഇത് രണ്ടും വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? സായിക്ക് സഖീലു, സായിക്ക് ഖഫീഫു, ഹെവിയു ലൈറ്റ്. സഖുലത്ത് ഫിസ്സമാവാത്തി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അത് കനം തൂങ്ങി നിൽക്കുന്നു. എങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല കാർമേഘങ്ങൾ മാനത്തിങ്ങനെ തടിച്ചു കൂടുമ്പോൾ നമ്മളെന്താ പറയുക? ഇപ്പൊ ഒരു മഴ പെയ്യും എന്ന് നമ്മൾ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഒത്തുകൂടിയിരിക്കുന്നു, വന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം സകുലത്ത് ഫിസ്സമാവാത്തി വൽ അർദ്, ഭൂമിയിലും ആകാശങ്ങളിലും അത് ഇങ്ങനെ കനം തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പം അതിന്റെ എല്ലാ അടയാളങ്ങളും ചുറ്റും ഒത്തുകൂടിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഏത് സമയവും അത് സംഭവിക്കാം. ഏതൊരു പ്രസവിക്കാനായ ഒരു ഗർഭിണിയെ പോലെ അത് ഇങ്ങനെ ഇതായി നിൽക്കുന്നു, കനം തൂങ്ങി നിൽക്കുന്നു. ഏത് സമയത്തും ആ പ്രസവം നടക്കാം, അതുപോലെ അത് കനം തൂങ്ങിയിരിക്കുന്നു എന്നാണ്. ലാത്തീക്കും, ലാത്തീക്കും എന്താർത്ഥം? നിങ്ങൾക്ക് അത് വരികയില്ല. അത്താ എഴുത്തി, അത്താ വന്നു, എഴുത്തി വരും, തെഴുത്തി അവൾ വരും. ഈ അവൾ ഏതാണ്? അസാഅത്ത്. ലാ തെഴുത്തി, അവൾ വരികയില്ല. കും നിങ്ങൾക്ക് ഇല്ലാ ബഹുതത്തൻ, പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വന്നെത്തുകയില്ല. അപ്പൊ എന്ത് പറഞ്ഞാന്ന്, തുണി ഒരു പിന്നെ തുണിഷാപ്പിലെ തുണിക്കാരൻ സെയിൽസ്മാൻ അത് തുണി മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതവൻ മുറിച്ചു തീരുന്നതിന് മുമ്പ് സംഭവിക്കാനുള്ളത് സംഭവിക്കും. പക്ഷെ ഇതിന് വേറൊരു ഇതുണ്ട്, അതായത് പിന്നെ ഈ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് രണ്ട് പ്രാവശ്യം ഊതും എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഖുർആന്റെ ഇതിൽ നിന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. ഒരു ഫസൽ, ഒരു പ്രകമ്പനത്തിന്റെ ഒരു ഊത്തുണ്ട്. നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ ഈ ടാർമേക്കുന്ന ഓടുന്നില്ലേ, ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ്, അതിന് മുമ്പ് ഒരു ഇതുണ്ട്. അതാണ് ആ ഇത് വരുമ്പം മാത്രമാണ് മറ്റേതൊക്കെ വരുന്നത്. ഏത് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാല ഫഅഖ്റജത്തിൽ അർദു അസ്ഖാല വഖാല ഇൻസാനു മാലഹ എന്ന് വരുന്നത്. അത് ഇപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കണ്ണൂര് ടാങ്കർ ഇതുണ്ടല്ലോ, അത് ആ ഇത് ലീക്കായിട്ട് ഇതിങ്ങനെ ഇതൊക്കെ മൂടി പെട്ടെന്നാണ് പിന്നെ സ്ഫോടനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് അതിൻ്റെ കുറെ അടയാളങ്ങൾ ഇങ്ങനെ ഇതായി നിന്നു അതിനുശേഷം. അപ്പൊ ഈ സൈക്ക് അല്ലെങ്കിൽ ഫസൽ എന്ന് പറയുന്നത് പിന്നെ ആദ്യം അതിൻ്റെ ഒരു ഇത് ഇങ്ങനെ ഉണ്ടാവും. അതിലാണ് ഈ വാഹറജത്തിൽ അർദു അസ്കാരഹ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ഇതിന് എന്ത് പറ്റപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റേ സൂറത്തിലത് ഇതില് യാ യുഹല്ലദീന ആമനു തഖു സൂറത്തുൽ അംബിയാ തുടങ്ങുന്നത് എങ്ങനെയാണ്, ഇന്ന സൽസലത്തെ സാഹത്തി ഷൈഉൻ അദീം യൗമ തറൗനഹ കുല്ല മുർലിയത്തിൻ അം, അതായത് ഗർഭിണികളൊക്കെ പ്രസവിച്ചു പോകുന്നു, തദഉ കുല്ലദാത്തി ഹംലിൻ ഹംലഹ, പിന്നെ പാല് കൊടുക്കുന്ന സ്ത്രീ കുഞ്ഞിനെ വലിച്ചെറിയുന്നു. ജനങ്ങളെ ലഹരി പിടിച്ചവരായിട്ട്, ലഹരി ബാധിച്ചവരായി നിനക്ക് കാണാം. പക്ഷെ വമാഹും ബിസുക്കാറ, അവര് ലഹരി ബാധിച്ചവരല്ല. വലാക്കിന്ന അദാബല്ലാഹി ഷദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ വളരെ കടുത്തത്. അപ്പൊ ആ രണ്ട് ഇതിലുണ്ട്. മറ്റൊരു ഇതിൽ പറയുന്നത് ലാ തഅതീകുമില്ല ബഗ്തതൻ, അതൊരു പെട്ടെന്ന് അല്ലാതെ വരികയുമില്ല. യസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കുന്നു. ക അന്നക്ക, ക അന്നക്ക എന്ന് പറഞ്ഞാല് താങ്കളാണെന്നത് പോലെ, കാവും കൂടി അതിൽ വരുന്നുണ്ട. ക അന്നക്ക, താങ്കൾ ആണെന്നത് പോലെ, തീർച്ചയായും താങ്കൾ ആണെന്നത് പോലെ. ഹഫീയുൻ, ഹഫീയുൻ എന്ന് പറഞ്ഞാല് കിണഞ്ഞ് അന്വേഷിക്കുന്നവൻ, അല്ലെങ്കിൽ ആത്മബന്ധു എന്ന തരത്തിൽ രണ്ടർത്ഥം അതിന് പറയുന്നു. കിണഞ്ഞന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന്, വളരെ ഡീപ്പായിട്ട് അതിനെപ്പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച ഒരാള്, ഇപ്പൊ റിസർച്ചൊക്കെ നടത്തുന്ന ആൾക്കാരില്ല. അതുപോലെ ഈ വിഷയത്തെപ്പറ്റി കാര്യമായി തന്നെ പഠിച്ചു വെച്ച ഒരാള് എന്ന നിലക്കാണ് താങ്കളോട് അവര് ഈ വിഷയം ചോദിക്കുന്നത്. കാരണം എന്തെങ്കിലും ഉസ്വലു അഹ്ലദിക്കറും കുത്തും ലാത്താലും ഒന്നല്ല, വിവരമുള്ളവരോട് നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ, ഒരു വിവരമുള്ള ഒരാൾ എന്ന് പറയുമ്പം അയാൾ അതിനെ പറ്റിയിട്ട് സമഗ്രമായിട്ട് പഠിച്ചു വെച്ച ഒരാള്. അപ്പൊ ഈ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരം താങ്കൾക്കുണ്ട് എന്ന വിധത്തിലാണ് താങ്കളോട് അവര് ഈ സംശയം ചോദിക്കുന്നത്. കുൽ, പക്ഷേ താങ്കൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്, കുൽ താങ്കള് പറയുക, ഇനമാ ഇൽമുഹ, തീർച്ചയായും അതിന്റെ അറിവ് മാത്രമാണ് ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. വലാക്കിന്ന അക്സറന്നാസി, വലാക്കിന്ന പക്ഷേ, എങ്കിലും പക്ഷേ, അക്സ് തീർച്ചയായും, അക്സറന്നാസി ജനങ്ങളിൽ ഭൂരിഭാഗവും, ലായലമൂൻ അവര് അറിയുന്നില്ല. കുൽ, കുൽ നബിയെ തങ്ങളെ പറയുക, ലാ അംലിക്കു ലിനഫ്സി, ലാ അംലിക്കു, അംലക്ക എന്ന് പറഞ്ഞ മലക്ക എന്ന് പറഞ്ഞാല് എന്താണ് മലക്ക, ഉടമപ്പെടുത്തുക, അതിൽ നിന്നാണ് നമ്മളെ മുൽക്കിയ. ഉടമസ്ഥാവകാശം ആണല്ലോ അത്, മുൽക്കിയ എന്ന് പറയുന്നത്. കല്യാണത്തിനും മലക്ക മല, ആ അവിടെ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ഉടമപ്പെടുത്തുന്നു എന്നുള്ളത്. അതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മളെ ഇതിലും വരുന്ന പറയാറുണ്ടോ, നിക്കാഹിൽ ഉടമപ്പെടുത്തി തന്നു, അണയാക്കി തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ അർത്ഥത്തിലാണ് ആ മലക്ക എന്ന് പറയുന്നത്. നബിയെ തങ്ങൾ പറയാ, ലാ അംലിക്കു, ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, ലി നഫ്സി, എന്റെ നഫ്സിന് നഫ്അൻ, ഒരു ഉപകാരം, വലാ ളറൻ, ഒരു ഉപദ്രവം, ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച ഒന്നതല്ലാതെ ഒരു ഉപകാരമോ ഉപദ്രവമോ എൻ്റെ സ്വന്തം ശരീരത്തിന് പോലും എൻ്റെ സ്വന്തത്തിന് പോലും വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. എന്നിട്ടോ പിന്നെ പറയുന്നത് വലവ് കുന്തു, വലവ് കുന്തു എന്ന് പറഞ്ഞ എന്താ, ചെവി പിടിക്കും ഞാൻ, വലവ് കുന്തു, ഞാനായിരുന്നുവെങ്കിൽ എത്ര കാലം പഠിപ്പിച്ചു, ഒലവ് കുന്തു, ഞാനായിരുന്നുവെങ്കിൽ ആഴലമുൽ ഗൈബ, ആഴലം അറിയുന്നവൻ, ആഴലം എന്ന് പറഞ്ഞാല് ഏറ്റവും നന്നായി ആഴലം, അത് ഇതിവിടെ പറഞ്ഞിരിക്കുന്ന മറ്റേതാണ്, ഇത് അലിമ യാഴലമു ആഴലം. അപ്പൊ ഒലവ് കുന്തു ആഴലമുൽ ഗൈബ, മറ്റേത് അള്ളാഹു ആഴലം എന്നുള്ളതാണ്. അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠത്, ആഴലം അക്ബർ ഒക്കെ സുക്കൂനായിട്ടാണ് വരുന്നത്. അതേസമയം ആഴലമു എന്ന് ക്രിയയായിട്ട് വരുമ്പം അത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ അറിയുന്നവനായിരുന്നുവെങ്കിൽ, അൽ ഗൈബ അദൃശ്യത്തെ, അദൃശ്യത്തെ ഞാൻ അറിയുന്നവനായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു, ലസ്തക്സർതു, ലസ്തക്സർതു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അധികരിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ലസ്തക്സർതു, ഞാൻ അധികരിപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു, മിനൽ ഖൈർ, നല്ല കാര്യങ്ങൾ ഞാൻ അധികരിപ്പിക്കുക തന്നെ ചെയ്യും. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, നാളെ ഞാൻ മരിക്കും എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, ഇന്നെ കുറെ ഇബാദത്തുകളൊക്കെ, ഇപ്പൊ നമ്മൾ ലൈലത്തുൽ ഖദറിന്റെ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ നാളെ എൻ്റെ അവസാനം നാളെയാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. അതുമാത്രമല്ല, ഒമാ മസ്സനിയ അസൂ, മസ്സ എന്ന് പറഞ്ഞെന്താ ബാധിക്കുക, മാ മസ്സനിയ, എന്നെ ബാധിക്കുമായിരുന്നില്ല, അസൂ, ഒരു തിന്മയും, ഉഹദിൽ പരാജയപ്പെടും എന്ന ആ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അതിൽ പോകില്ലായിരുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, അതാണ് എനിക്ക് ഭാവി കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ അത് ഞാൻ ഒരുപാട് നന്മകൾ ഞാൻ അധികരിപ്പിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു അറിവ് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് പിന്നെ ഈ ബുദ്ധിമുട്ടുകളൊന്നും, തായിഫിൽ പോയാൽ അവിടുന്ന് എറി കിട്ടും എന്ന് അവൻ ആദ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോകില്ലായിരുന്നല്ലോ. കാരണം അവിടുത്തെ പ്രതീക്ഷയോടുകൂടിയാണ് പോയത്, അവിടുന്ന് ഒരു സഹായം, മറ്റേ അമ്മാവന്മാരായ സഖീഫ് ഗോത്രക്കാർ വിശ്വസിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി അവിടെ പോയതാണല്ലോ. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ അസ്സാഅത്ത്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാഅ വയഅലമുൽ ഗൈസ വയഅലമു മാഫിൽ അർഹാം മാ തദരി നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദരി നഫ്സുൻ ബിഅയ്യി അർളിൻ തുംസ്, നാളെ എന്താണ് സമ്പാദിക്കുക എന്ന വിവരവും അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. ഒരു നഫ്സും അറിയുകയില്ല. ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും എന്ന കാര്യവും ആർക്കും അറിയുകയില്ല. മറിച്ച് ഇൻ അന എന്ന് പറഞ്ഞാൽ ഇൻ അന ഞാനല്ല. ഇന്ന് വന്നിട്ട് അതിൻ്റെ ശേഷം ഇല്ല. ഇൻ ഇല്ല ഞാൻ അല്ലാതെ അല്ല. ഇൻ അന ഇല്ല നദീറുൻ ഹൽ കുന്തു ഇല്ല ബഷറൻ റസൂല ഹൽ കുന്തു ഇല്ല ബഷറൻ റസൂല ഒരു മനുഷ്യനായ ഒരു പ്രവാചകനല്ലാതെ ഞാൻ വല്ലതും ആണോ എന്നാ. അപ്പൊ ഇവിടെ ഇൻ അന ഇല്ല നദീറുൻ വ ബഷീറുൻ ലിഖൗമിൻ യുഅ്മിനൂൻ. അപ്പൊ ഇൻ അന ഇല്ല ഒന്നുകിൽ ഞാൻ അല്ലാതെ അല്ല, അല്ലെങ്കിൽ ഇൻ അന ഇല്ല ഇൻ ഇല്ല എന്ന് വരുന്നത് ഞാൻ മാത്രമാണ്. ഇൻ അന ഇല്ല നദീറും ബഷീറും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനും മാത്രമാണ്. ഇൻ അന ഇല്ല നദീറും ബഷീറും. അപ്പം ഞാൻ ഒരു മുന്നറിയിപ്പുകാരനും ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനുമല്ലാതെ അല്ല. ആർക്ക്? ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ഒരു ജനതക്ക്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യത്തെ സംബന്ധിച്ച് മൊത്തത്തിൽ ഖുർആൻ എന്താ പറയുന്നത്? മൊത്തത്തിലുള്ള ഒരു ദൗത്യം. ഇവിടെ ഞാൻ ഇത് മാത്രമാണെന്ന് പറഞ്ഞു. ഞാൻ താങ്കൾ അയച്ചത് അതെല്ലാം കൂടി പറയുന്നത് അത് കാരുണ്യമായിട്ടല്ലാതെ പിന്നെ ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദായിയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ. ഇന്ന അർസൽനാക ഷാഹിദൻ, നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല, താങ്കളെ നാം അയച്ചിരിക്കുന്നു ഷാഹിദൻ ഒരു സാക്ഷിയായിട്ട്, മുബശ്ശിറൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു, വ നദീറൻ ഒരു താക്കീത് നൽകുന്നു, വ ദായിയൻ ഇലല്ലാഹി ബിഇദ്നിഹി അവന്റെ അനുമതിയോടുകൂടി, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായിട്ടും, വ സിറാജൻ മുനീറ ഒരു ഒരു പ്രകാശിക്കുന്ന ഒരു കത്തിജ്വലിക്കുന്ന ഒരു സിറാജ് വിളക്കും ആയിക്കൊണ്ടല്ലാതെ നാം അയച്ചിട്ടില്ല. ഇപ്പൊ ഷാഹിദാണ് ഖുർആന്റെ ലിതകൂനു ഷുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ. ഇവിടെ അതിൽ രണ്ടെണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത്? നദീറും ബഷീറും. ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്നതായ ജനങ്ങൾ. ഹുവല്ലദി, ഹുവല്ലദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനത്ര ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, മിൻ നഫ്സിൻ വാഹിദത്തിൻ ഒരു ശരീരത്തിൽ നിന്ന്, ഒരാളിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന്, വജാല മിൻഹ അതിൽ നിന്ന് അവൻ ആക്കുകയും ചെയ്തു, സൗജഹ അതിൻ്റെ ഇണയൽ, ലിയസ്കുന ഇലൈഹ ലിയസ്കുന ഇലൈഹ ലിയസ്കുന ഇലൈഹ എന്ന് പറഞ്ഞാൽ എന്താ? ومن من آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. അവിടെ സക്കിന് എന്നുള്ളതാണ് ശാന്തി സമാധാനം. അപ്പം നമ്മൾ അള്ളാഹുവിനെ ഇബാദത്തിൽ എടുക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണം ഈ ലോകത്ത്? അമ്നുണ്ടാകണം, അമാനത്ത് ഉണ്ടാകണം, സക്കീനത്ത് ഉണ്ടാവണം, ഇത്മീനാനും ഉണ്ടാവണം. അമ്ന് അമാനത്ത്, ഇത്മീനാന് സക്കീനത്ത്. അമ്ന് എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിന് സുരക്ഷ. സക്കീനത്ത്, അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്റെ സമ്പത്ത് സുരക്ഷിതമായിരിക്കണം, എന്റെ അവകാശങ്ങൾ സുരക്ഷിതമായിരിക്കണം. അത് അവകാശങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കണം. അമ്ന് അമാനത്ത്, ഇത്മീനാന് എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ശാന്തി ഉണ്ടായിരിക്കും, മനഃശാന്തി. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ എനിക്ക് കിടന്നുറങ്ങാൻ കഴിയണം, ഒരു ഭയവുമില്ലാതെ. അതുകൊണ്ടാണ് സക്കീനത്ത് എന്ന് പറയുന്നത്. അടക്കം, സുക്കൂന്. സുക്കൂന്റെ ഓപ്പോസിറ്റ് എന്താ? സുക്കൂന്റെ ഓപ്പോസിറ്റ് എന്താ? നമ്മളെ പെരനോടുത്തു അതെന്താണ്? ഈ മൂന്നെണ്ണത്തിന് എന്താ പറയാ? അതെ, മൊത്തത്തിൽ എന്താ പറയാ? ഹർക്കത്ത്. ഇതിനോ സുക്കൂൻ. ഇപ്പൊ ഈ വാവ് എന്ന് പറയുന്നുള്ള ഈ സുക്കൂനിലുള്ള ഇതുണ്ടല്ലോ, ബ്ന്ന് പറഞ്ഞാൽ എന്താ? അതിനൊന്നുമില്ല. അതേസമയം ഈ ബായിന് ചലിക്കുന്നതാക്കുന്നത് എന്താണ്? ഈ ഹറക്കത്തുകളാണ്. അതിനെ നിശ്ചലമാക്കുന്നത് എന്താണ്? സുക്കൂനാണ്. അപ്പൊ പിന്നെ ബാ ബി ബു എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ എഞ്ചിൻ എന്താ, കാറിന്റെ എഞ്ചിൻ എന്താ പറയാ? മുഹറിക്ക്, ചലിപ്പിക്കുന്നവൻ. ഹറക്ക എന്ന് പറഞ്ഞാല് ഈ ഒമാനികളൊക്കെ പറയുന്ന കേട്ടിട്ടില്ല, ആ ചലിക്കുക എന്നുള്ളത്. അപ്പോ ഹറക്കത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സുക്കൂന്. ഇപ്പൊ നമ്മളെ വീട്ടിന്റെ പുറത്ത് എന്തുണ്ടാവണം? ഹറക്കത്തുണ്ടാവണം. വീട്ടിന്റെ അകത്ത് എന്തുണ്ടാവണം? സുക്കൂനും ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം. നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, അതിപ്പൊ അടുത്ത എനിക്ക് മനസ്സിലായി, ഉമ്മാ എനിക്ക് നല്ല അർക്കത്തുണ്ട്, നല്ല അർക്കത്തുണ്ട്. ഈ അർക്കത്ത് എന്ന് പറഞ്ഞാല് ഈ അർക്കത്താണ്. അർക്കത്ത് എന്ന് പറഞ്ഞാൽ നല്ല ശക്തി ഉണ്ട്, ചലനശേഷി ഉണ്ട് എന്നുള്ളത്. അപ്പോ ഈ നമ്മളെ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്ത്? അദ്ദേഹത്തിന്റെ ലാബിൽ കയറി കഴിഞ്ഞാല് പിന്നെ ഈ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം മറന്നു. അതിന് മൂപ്പര് ഒരു ഉദാഹരണം പറയുന്നത്, മൂപ്പര് ഉപ്പാന്റെ കാര്യമാണ്. ഒരു ജൈനുദ്ദീൻ അങ്ങനെയാണത്. APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ജലാലുദ്ദീൻ പിന്നെ അബ്ദുൽ കലാം, ഉപ്പ പള്ളി കയറിയിട്ട് പള്ളി കയറുമ്പോ ചെരുപ്പ് പുറത്ത് അഴിച്ചു വെക്കും. എന്നിട്ട് പള്ളി കയറി ഇരുന്നാൽ മുമ്പ് ഈ ലോകത്ത് നിന്നുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വിട്ട്. അപ്പൊ അത് പറയുന്നത്, ഈ ചെരുപ്പ് അഴിച്ചു വെക്കലുണ്ടല്ലോ, അതൊരു സിമ്പലാണ്, ഒരു പ്രതീകമാണ്. പള്ളിയുടെ മുമ്പിൽ നമ്മൾ ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ അതൊരു പ്രതീകമാണ്, അതൊരു സിമ്പലാണ്. നമ്മൾ ഈ ദുനിയാവൊക്കെ വിട്ടിട്ട് ഒരു വേറൊരു ആത്മീയതയിലേക്ക് ഒരു പോകുന്ന ഒരു സിമ്പിളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ നമ്മള് നമ്മുടെ വീട്ടിൽ എത്തുമ്പോൾ ഈ ദുനിയാവിന്റെ മറ്റുള്ളതൊക്കെ ഈ അടിയും പിടിയും കുത്തും എല്ലാം എവിടെ എടുത്തു വെക്ക, പുറത്ത് വെക്കണം. വീട്ടില് പുറത്ത് വെച്ചിട്ട് അകത്ത് ആ ഒരു സക്കീനത്ത് അത് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് വീട്ടിന് എന്ത് പറയുന്നത്? സക്കിന് എന്ന്, മസ്കന്, ശാന്തിയുള്ള സ്ഥലം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് പിന്നെയും ശാന്തി ആയിരിക്കും അല്ലേ? ദേഷ്യം പിടിച്ച് ഇറങ്ങി പുറത്തേക്ക്. അപ്പൊ അതാണ്. അപ്പം അല്ല, ഞാൻ എന്റെ പോയിന്റ് അതല്ല. ഇത്മേ ഞാൻ എന്ന് പറഞ്ഞാല് മനസ്സിന് ശാന്തി, സകീനത്ത് എന്ന് പറഞ്ഞാല് വീട്ടിന്റെ അകത്ത് ശാന്തി ഉണ്ടാകും. നിങ്ങളിപ്പോ ഒരു ഇതിൽ ഇപ്പൊ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും, ഈ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ജീവനകലയുടെ ആൾക്കാര് ഈ റമദാൻ മാസത്തില് 3000 കിലോ അരി ശേഖരിച്ചിട്ട് പാവപ്പെട്ട ഒമാനികൾക്ക് ഇടയിൽ വിതരണം ചെയ്തിരിക്കുന്നു. അവര് അവർക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. അവരുടെ മനസ്സിന്റെ സ്ട്രെസ്സൊക്കെ നീക്കാൻ വേണ്ടി യോഗ കല പഠിപ്പിക്കുന്നു. ആർക്ക്? മുസ്ലിങ്ങൾക്ക്. അലാബി ദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതിന്റെ ആൾക്കാർക്ക് ഇത്മൈനാന കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഇറക്കുമതി ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കാര്യങ്ങൾ പലതും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ജീവനകലൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ മുസ്ലിങ്ങളായ ആൾക്കാരും ആണ്. കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ടാണ്. ഇപ്പൊ പക്ഷെ നമ്മളെ അവസരം ഉണ്ടെന്ന്, നമ്മള് ഇതൊന്നും ചെയ്യാത്തോണ്ടല്ലേ? അല്ല, അങ്ങനെയല്ല. അതെന്തിനാണ് സാധുക്കൾക്ക് കിട്ടിക്കൊടുക്കണം? നമ്മളെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. എന്താണെന്നറിയോ, മുമ്പ് അവിടെ ഈ ഇസ്രായേലിന്റെ ഒരു ഉപരോധം ഉണ്ടായിരുന്നു ഫലസ്തീൻ കുറെ നാളുകൾ. അന്ന് അവിടെ ചത്ത എലിനിയും മറ്റേ ഇതിനെയൊക്കെ അവൻ്റെ ആൾക്കാരന്ന് തിന്നത്. അവിടെ ക്രിസ്ത്യൻ മിഷനറിമാര് കുറെ പോയിട്ട് പണിയെടുക്കാൻ തുടങ്ങിയപ്പം കഴുക കണ്ണുകളോടുകൂടി മറ്റേതായിട്ട് അവരെ പണി കൊടുക്കുന്നു. അവർ പട്ടിണി കിടന്ന് മരിക്കുക വേണ്ടത്? അതെ, അതെന്തുകൊണ്ട്, എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല? അവിടെയാണ് ചോദ്യം. നമുക്കിവിടെ പരാതി ഉണ്ടല്ലോ. എന്ത്? പള്ളിയിലെ അച്ഛനും ആൾക്കാരും ഒക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ആശ്വാസം നൽകുന്നു. എന്തുകൊണ്ട് പള്ളിയിലെ മൊല്ലാക്കാക്കും അനുയായികൾക്കും അത് സാധിക്കുന്നില്ല? അപ്പൊ നമ്മളത് കൊണ്ട് പട്ടി പുല്ലൊന്നുമില്ല, പശുവിനെ പുല്ലൊന്നാൻ സമ്മതിക്കൂല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. നമുക്ക് നേരമുണ്ടോ? ഇല്ല. ഇപ്പൊ ഇവിടെ ഇവര് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് ഇതൊക്കെ പിരിച്ച് അവിടെ ഇവിടെ ഒക്കെ കൊടുക്കുന്നു. അതായത് ഇന്ന് ഭൗതിക പ്രസ്ഥാനങ്ങൾക്കും കാര്യങ്ങൾക്കും ഉള്ള ആ സിൻസിയറിറ്റി പോലും ഇന്ന് ദീനിന്റെ ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. അതാണല്ലോ അത് വരുന്നത്. അപ്പൊ നമ്മളെപ്പം അതാണ് ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരുടെ പിഴവുകള് നമുക്കെതിരായിട്ട് വരരുത്. അതൊരു വലിയൊരു പോയിന്റാണ് പല കാര്യത്തിലും. ഇവിടെ ഒക്കെ റോഡിൽ ചിലടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന അവരുടെ പിഴവുകളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഇസ്ലാം ഇത്രയധികം പിന്നെ ഒരു കൃത്യതയും അല്ലെങ്കിൽ കുറച്ച് സ്ട്രിക്ട്നെസ് വരുത്തുന്നത് ഇതാണ്. എന്ത്? മറ്റുള്ള ആളുകളുടെ തെറ്റുകളിൽ നിന്ന് ഇവരെ സ്വയം രക്ഷപ്പെടുത്തുക. അതായത് ഒരു ഉദാഹരണം പറയാം. നമ്മളെ വിസ ക്യാൻസൽ പിന്നെ എക്സ്പയർ ആകുന്നു. ഒരൊറ്റൊരു ഉദാഹരണം പറയാം. അത് എക്സ്പയർ ആകുന്നതിന് മുമ്പ് നമ്മളെ വിവരം അറിയിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? അവരുടെ ബാധ്യത. അവരുടെ ബാധ്യതയിൽ ഒരു പിഴവ് വരികയാണ്, അവർ നമ്മളെ അറിയിക്കുന്നില്ല. അപ്പൊ അവരുടെ തെറ്റുകൊണ്ട് സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മളെന്ത് സൂക്ഷിക്കണം? നമ്മുടെ കാര്യം നമ്മൾ ആദ്യം സൂക്ഷിക്കണം. ഇത് മൊത്തത്തിൽ നമുക്ക് ജീവിതത്തിൽ നല്ലൊരു പാഠമാണ്. അതായത് ഒരു പിന്നെ ഒരു പരാജിത മനോഭാവത്തോടുകൂടിയാണ് ഈ ചാനലുകളിലൊക്കെ ഈ സ്ത്രീകളുടെ ഈ അഴിഞ്ഞാട്ടത്തെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ പോലും പ്രതികരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞേക്കേണ്ടത്, നിങ്ങളുടെ ശരിയും തെറ്റും നിർണയിക്കുന്നത് ഏതെങ്കിലും ഒരു പിന്നെ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരിയും തെറ്റും ഉള്ളത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ കാര്യങ്ങൾ തെറ്റാണ്. അത് നമ്മുടെ എ പി അബൂക്കർ മുസ്ലിയാരെ ഒരു ദിവസം ഈ സ്ത്രീകളുടെ ഈ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, പക്ഷെ ആ മറുപടി വളരെ ഇതാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ ഒരു ചർച്ചയിൽ വരുന്നത് ആരോഗ്യപരമായിരിക്കില്ല, അതുകൊണ്ട് ആ ചർച്ചയ്ക്ക് ഞാനില്ല. അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്, എങ്ങനെ വേണമെങ്കിലും സ്ത്രീകളെ കൊണ്ടു നടത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഇതനുസരിച്ചിട്ട് അതിന് കുറെ അതിർവരമ്പുകളൊക്കെ ഉണ്ട്, അത് അനുസരിച്ച് ജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും കാണുന്നത് ഇസ്ലാം അങ്ങനെയുണ്ട്, ഇസ്ലാമിൽ എപ്പോഴും സ്ത്രീ ഒരു രണ്ടാമത്തെ ഇതിൽ തന്നെയാണ് ഉള്ളത്. ഇസ്ലാമിൽ എന്ന് പറയുമ്പോൾ ഒരു കുടുംബ വ്യവസ്ഥയിൽ സ്ത്രീ എപ്പോഴും പുരുഷന്റെ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത്. പുരുഷനുള്ള പല അവകാശങ്ങളും ഇസ്ലാം സ്ത്രീക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പുരുഷന്റെ തലാഖിന്റെ ആ ഈക്വൽ ഇത് സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇത് ഒരു എന്താണ് ഇനി പറയാൻ, നമ്മൾ ഒരു പരാജിത അല്ലെങ്കിൽ ഒരു അതിനൊരു പ്രത്യേക വാക്ക് തന്നെ ഉണ്ട്. അപ്പൊ ലിയസ്കുന ഇലൈഹ, അതിലേക്ക് ശാന്തി നൽകാൻ, ശാന്തി ഉണ്ടാകാൻ വേണ്ടി, സമാധാനിക്കുവാൻ വേണ്ടി. ഫലമ്മ തഗശാഹ അവൻ അവളെ മൂടിയപ്പോൾ, എന്ന് പറഞ്ഞാൽ എന്താ മൂടുക, അതാണ് അതിലാണ് ഇത് എന്ത്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമ്മിഹിം വലാ അബ്സാരിഹിം ഗിശാവത്തുൻ ഗശിയ ഹമലത്ത് അവൾ വഹിച്ചു ചുമന്നു. പക്ഷെ ഇവിടെ അവള് ഗർഭം ധരിച്ചു. ഹംലൻ ഖഫീഫൻ, ഹംലൻ ഖഫീഫൻ എന്താണ്, ലൈറ്റ് വെയിറ്റും ഹെവി വെയിറ്റും വളരെ ഇതായിട്ട്, അതായത് ലഘുവായ ഒരു ഗർഭം ധരിച്ചു എന്നുള്ളതാണ്. ലഘുവായ ഒരു ഗർഭം ധരിച്ചു, അതായത് ഈ ബീജവും അണ്ഡവും ഗർഭപാത്രമാകുന്ന ആ തോൽ സഞ്ചിയിൽ വെച്ച് കൂടിച്ചേരുന്ന ആ അവസരം ഉണ്ടല്ലോ, ഒരു നിർണിത സമയം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ആർക്കും അറിയില്ല അള്ളാഹുവിനല്ലാതെ എന്നുള്ളതാണ്. ആ ഗർഭം ചുമക്കുന്ന സ്ത്രീക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണല്ലോ ഈ പ്രഗ്നൻസി ടെസ്റ്റും മറ്റും ഇതൊക്കെ നടത്തുന്നത്. അതാണ് ഈ ഹംലൻ ഖഫീഫ എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാനാവാത്ത വിധത്തിലുണ്ടാവും, അതായത് ആ ഗർഭം ചുമക്കുന്ന സ്ത്രീക്ക് പോലും മനസ്സിലാവാത്ത വിധത്തിലുള്ള ഒരു ലളിതമായ ലഘുവായ ഒരു ഗർഭം ചുമന്നു. ഫലമ്മ അസ്കലത്ത് അങ്ങനെ ആ ഗർഭത്തിന് ഭാരം കൂടി വന്നപ്പോൾ ദഅവല്ലാഹ റബ്ബഹുമ അവർ രണ്ടുപേരും അവരുടെ രണ്ടുപേരുടെയും റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവർ രണ്ടുപേരും വിളിച്ചു പ്രാർത്ഥിച്ചു. ആരെ? അള്ളാഹുവിനെ. റബ്ബഹുമ അവരുടെ രണ്ടുപേരുടെയും റബ്ബായ അള്ളാഹുവിനെ വിളിച്ചു. എന്ത് പ്രാർത്ഥിച്ചത്? എന്താണ്? ലഇൻ ആതൈത്തന നീ ഞങ്ങൾക്ക് നൽകുന്ന പക്ഷം, സാലിഹൻ ഒരു നല്ല ഒരു സന്തതിയെ, സാലിഹായ ഒരു വലതും സാലിഹിനെ നീ തരികയാണെങ്കിൽ, ലനക്കൂനന്ന തീർച്ചയായും ഞങ്ങളായേക്കാം, മിനശാക്കിരി നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ആയേക്കാം എന്ന് അവര് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. സമയം എത്രയാണ്? കട്ടെ 10 നിസ്കാരമുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദാ യുവാഫീ നമഹു യുകാഫീ മജീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബനാ ദലനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിറീൻ.
ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رب العالمين وعلى اله وصحبه اجمعين.